2021 ഫെബ്രുവരി 7 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന്. ചന്നം പിന്നം പങ്ക്തി തയ്യാറാക്കിയത് സതീഷ് ബാബു പയ്യന്നൂർ. മ്യാവു മ്യാവു. ചില രാത്രികൾ അങ്ങനെയാണ്, ഉറക്കം വരികയേയില്ല. വായിച്ച പുസ്തകങ്ങളിലെ വരികളോ ഈവനിംഗ് ന്യൂസിൽ ടെലിവിഷൻ കാണിച്ച വിഹ്വല ദൃശ്യങ്ങളോ വന്ന് കൺമുന്നിൽ നടനമാടും. ബ്രോം സ്റ്റോക്കറെയോ അഗത ക്രിസ്റ്റിയെയോ ആർതർ കൊനാൻ ഡോയിലിനെയോ നീലകണ്ഠൻ പരമാരയെയോ ഒക്കെ വായിച്ചിട്ട് കാലമേറെയായി. എങ്കിലും വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ വായനാ ബിംബങ്ങളാകെ പഴയ കൽക്കരി തീവണ്ടിയിലെ പുക പിടിച്ച കമ്പാർട്ട്മെന്റുകൾ പോലെ മനസ്സിന്റെ പാളങ്ങളിലൂടെ കൂകി ആർത്തിരച്ച് കടന്നുപോകും. ഞെട്ടിയുണരും. ലൈറ്റുകൾ അണച്ച് ആ രാത്രി ഞാൻ കിടക്കയിലേക്ക് മലർന്നതായിരുന്നു. എങ്കിലും മുറിക്കകത്ത് 110 വാട്ട് പ്രകാശം കത്തി നിൽക്കുന്നത് പോലെ കറുപ്പും ചുവപ്പും മഞ്ഞയും ഇടകലർന്ന ദൃശ്യരാജി കണ്ണടച്ച് തിരിഞ്ഞുകിടന്നു കുറെ നേരം. എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതിയോ തൊണ്ട വരണ്ട് തീക്കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയായിരുന്നു. പതിയെ ഹാളിലേക്ക് നടന്നു. ഡൈനിങ് ടേബിളിൽ വെള്ളം നിറച്ച കൂജയുണ്ട്. അതെടുക്കാനായി ലൈറ്റിട്ടു. പ്രകാശം മുറിയിലാകെ ദൂരെ സോഫ സെറ്റിൽ എന്തോ ഒരനക്കം. തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ എന്നെ തുറച്ചു നോക്കുന്നു. കയ്യിലെ കൂജ നിലത്ത് വീണ് ഭീകര ശബ്ദമുണ്ടാക്കി. സെറ്റിൽ നിന്ന് കറുത്ത ഒരു രൂപം ചാടിയിറങ്ങി വീണ്ടും എന്നെ തുറച്ചു നോക്കി. കാഴ്ച മങ്ങി തുടങ്ങിയ ആ അബോധവേളയിലും ഞാൻ കണ്ടു തുറന്നിട്ട ജാലകം വഴി പെരും വാലിളക്കി ചാടിക്കടന്നു പോകുന്ന കറുത്ത ആ രൂപം. അതൊന്നുകൂടി തിരിഞ്ഞു നോക്കി. തീക്കുണ്ടം പോലെ തിളങ്ങുന്ന കണ്ണുകൾ. പിറ്റേന്ന് നല്ല പനിയായിരുന്നു. ഫ്ളാറ്റിലെ കെയർ ടേക്കർ രാജപ്പണൻ ചൂടുകഞ്ഞു വാങ്ങിക്കൊണ്ടുവന്നു. ഒറ്റയ്ക്കുള്ള താമസം സാർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതുപോലെ രാത്രി വൈകിയുള്ള ഈ എഴുത്തും വായനയും നിർത്തേണ്ട സമയവും കഴിഞ്ഞു. എന്നിട്ട് രാജപ്പണൻ എന്നെ ജനലരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താഴെ ദേവപ്പ സാറിന്റെ മതിലിന് മുകളിൽ വെയിൽ കായുന്ന കറുത്ത വലിയ പൂച്ചയെ ചൂണ്ടിക്കാണിച്ചു. ഇവളാണോ ഇന്നലെ പേടിപ്പിച്ചത്? മതിലിൽ ഇരുന്ന് കറുത്ത പൂച്ച എന്നെ തുറച്ചു നോക്കി. അപ്പോഴേക്കും അതിനരികിലേക്ക് മ്യാവു എന്ന കരച്ചിലുമായി മറ്റു പൂച്ചകളും എത്തി. രാത്രിയിൽ ജനലുകളൊക്കെ സാർ അടച്ചേക്ക്. ഈ കള്ളിപ്പൂച്ചകൾക്ക് ഒരു റോന്തു ചുറ്റലുണ്ട് രാത്രിയില്. അന്നു മുതൽ രാത്രികൾ മാത്രമല്ല പകലുകളും എന്റെ ജാലകങ്ങൾ അടഞ്ഞുകിടന്നു. വീട്ടിലെ ഓമനയായി പൂച്ചകളെ വളർത്തുന്ന എത്രയോ പേർ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭന്റെ വീട് നിറയെ പൂച്ചകളാണ്. ഓരോന്നിനും ഓരോ പേരിട്ട് വിളിക്കാറുണ്ട് പപ്പേട്ടൻ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം എടുത്ത കഥകളിലും പ്രധാന കഥാപാത്രങ്ങൾ പൂച്ചകളായിരുന്നു. ഒ.വി. വിജയന്റെ പൂച്ചഭ്രമവും പ്രശസ്തമാണ്. പുസ്സി എന്ന പ്രിയപ്പെട്ട പൂച്ച വിട പറഞ്ഞപ്പോൾ ചരമ ശുശ്രൂഷകൾ വരെ ചെയ്തു അദ്ദേഹം. മഹാകവി വൈലുപ്പിള്ളി ശ്രീധരമേനോന്റെ അവസാനകാല ഏകാന്ത ജീവിതത്തെ മുൻനിർത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ സരോജം വന്നു എന്ന എന്റെ ഇഷ്ടകഥയിലും തള്ളപ്പൂച്ചയും കുഞ്ഞുങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിലെ എന്റെ പൂച്ചക്കഥ ടെലിവിഷൻ അവതാരകയും ന്യൂസ് റീഡറുമായ രശ്മി മാക്സിമിന്റെ പൂച്ചയെക്കുറിച്ചാണ്. രാജകീയമായി ഫ്ളാറ്റിൽ വളർത്തുന്ന പൂച്ചയ്ക്ക് വളരെ ശ്രമപ്പെട്ട് ഇണയെ കൊണ്ടുവന്നതും അവ തമ്മിൽ ഇണങ്ങാതെ തന്റെയും കുടുംബത്തിന്റെയും ഉറക്കം നഷ്ടപ്പെടുന്നതും രശ്മി ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ സംഭവത്തിൽ നിന്നാണ് ന്യൂസ് റീഡറും പൂച്ചയും എന്ന പുതിയ കഥയും DC ബുക്സിലൂടെ അതേ പേരിലുള്ള എന്റെ ഏറ്റവും പുതിയ പുസ്തകവും പിറന്നത്. പൂച്ചകളുടെ കഥകൾ വായിക്കാനും എഴുതാനും ഇഷ്ടമാണെങ്കിലും അവയെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ഒരിക്കലും എനിക്കാവില്ല. കടലാസ് പുലി എന്നൊക്കെ പറയും പോലെ കടലാസ് പൂച്ചയെ മാത്രം സഹിക്കാം. അതിനപ്പുറം ചിന്തിക്കുക കൂടി വയ്യ. ഏട്ടിലെ പൂച്ചയെപ്പോലെ റാമ്പിലെ പൂച്ചകളെയും കാണാൻ നല്ല കൗതുകമാണ്. ക്യാറ്റ്വാക്ക് കാണാൻ വേണ്ടി ഫാഷൻ TVയിലേക്ക് പോകാനും എനിക്കിഷ്ടം തന്നെ. അന്നനട പോലെ പൂച്ച നടയും എന്തുമാത്രം ആഹ്ലാദകരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗൾഫ് ടെലിവിഷന്റെ ചാനലിനായി ഞാൻ ഒരുക്കിയ ഫിലിം എന്റർടൈനറിന്റെ പേര് മ്യാവു മ്യാവു എന്നായിരുന്നു. സിനിമാ ഗോസിപ്പുകളെ ആധാരമാക്കി പ്രശസ്ത മയം കലാകാരൻ കൂടിയായ അഡ്വക്കേറ്റ് ഗിരീഷ് അവതരിപ്പിച്ച ആ പരിപാടിക്ക് ആ പേര് നൽകിയത് തന്നെ പാത്തും പതുങ്ങിയും ഇരുന്ന് കാര്യങ്ങളിലേക്ക് ചാടി വീഴുകയും കണ്ണടച്ച് പാല് കുടിക്കുകയും ചെയ്യുന്ന ക്യാറ്റ് ഹാബിറ്റിനെ മുൻനിർത്തിയായിരുന്നു. ഇവിധം പല കാര്യങ്ങളോർത്ത് ഇപ്പോൾ ജാലക ഓരത്ത് നിൽക്കുകയാണ് ഞാൻ. അടഞ്ഞുകിടക്കുന്ന ചില്ലു കവാടത്തിനപ്പുറം പടിഞ്ഞാറൻ മാനം ചുവന്നു തുടുക്കുന്നത് എനിക്ക് കാണാം. എതിർവശത്തെ ദേവപ്പ സാറിന്റെ മതിലിലേക്ക് ചാടി കയറി വന്ന് ആ കറുത്ത പൂച്ചേനെ തുറച്ചു നോക്കുന്നു. പൂച്ചപ്പേടി പടർന്ന കൈകളാൽ ഞാൻ ജാലക തിരശീല വലിച്ചിടുന്നു. സന്ധ്യാകാശം എന്നിൽ നിന്ന് എങ്ങോ മറഞ്ഞുപോയി.